SBS Radio.
നമസ്കാരം. പി യു ചിത്ര, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം, ഒരിക്കൽ കൂടി സ്വാഗതം. അതിനെ അഭിനന്ദനങ്ങൾ. ഏഷ്യൻ മീറ്റിൽ ഒന്നാമതെത്തിയതിന് അഭിനന്ദനങ്ങൾ. രണ്ടാം തവണയാണ് സ്വർണം നേടുന്നത് ഏഷ്യൻ മീറ്റിൽ. അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഒന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക ഈ വിജയത്തെ?
വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ രണ്ടാമത്തെ എൽടിഎഫാണ് ഇപ്പൊ ദോഹിരി ചെയ്തത്. ഫസ്റ്റ് ഇന്ത്യയിൽ വെച്ച് നടന്ന എൽടിഎഫാണ് പങ്കെടുത്തത്. രണ്ടിലും സ്വർണം നേടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലുപരി ഫസ്റ്റ് ചെയ്ത എൽടിഎഫിനേക്കാൾ മികച്ച സമയവും നല്ല രീതിയിലും ചെയ്യാൻ പറ്റിയത് ഈ എൽടിഎഫ് ആണ്. അതിലും വളരെയധികം സന്തോഷമുണ്ട്.
അവസാന ലാപ്പിൽ അല്പം പരിഭ്രമിച്ചതായി ഞാൻ കേട്ടു, പല ഇന്റർവ്യൂകളും കേട്ടപ്പോൾ. എന്താണ് സംഭവിച്ചത്? ബഹ്റൈനിൽ നിന്നുള്ള താരത്തിനൊപ്പം അവസാന ലാപ്പിൽ എന്താണ് അവിടെ ഉണ്ടായത്?
ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എല്ലാം റേസ് വന്ന് സ്ലോ ആയിരുന്നു. ലാസ്റ്റ് അവസാനം ഒരു രണ്ട് ലാപ്പിലാണ്, റൗണ്ടിലാണ് കുറച്ച് സ്പീഡ് ആയത്. അപ്പൊ അതിലൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്റെ കൂടെ സെക്കൻഡ് വന്ന കുട്ടി ഏഷ്യൻ, കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് 2008 നടന്ന ഏഷ്യൻ ഗെയിംസിൽ സെക്കൻഡാണ് വന്നത്. ഞാൻ ആ ഏഷ്യൻ ഗെയിംസിൽ തേർഡാണ് വന്നത്. അപ്പൊ ആ ഒരു ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു, എങ്ങനെ ഓടും ആ കുട്ടിന്റെ കൂടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. എന്നാലും അതിനെയൊക്കെ മറികടന്ന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു.
എന്തായാലും അഭിമാനകരമായിട്ടുള്ള, എല്ലാവർക്കും അഭിമാനം നിറഞ്ഞൊരു നിമിഷം തന്നെയായിരുന്നു അത്. കഴിഞ്ഞ തവണ എസ് ബി എസ് മലയാളത്തോട് ചിത്ര സംസാരിച്ചപ്പോൾ ലോക അത്ലറ്റിക്സിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. അന്നും സ്വർണം നേടിയിരുന്നു, പക്ഷേ ലോക അത്ലറ്റിക്സിലേക്ക് പോകാൻ സാധിക്കാത്തൊരു സ്ഥിതി. ഈ പ്രാവശ്യത്തെ ഈ വിജയത്തിന് ശേഷം എന്തായാലും പോകാൻ കഴിയുമെന്നാണോ ഇപ്പോഴത്തെ ഒരു സ്ഥിതി, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ കടമ്പകൾ കടക്കേണ്ടി വരും? എന്താണ് അറിയാൻ കഴിയുന്നത്?
ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം ടൈം വെച്ച് നോക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ക്വാളിഫൈ ആയിട്ടില്ല. പക്ഷേ എൽടിഎഫിൽ ഫസ്റ്റ് വന്നാൽ ഡയറക്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ക്വാളിഫൈ ചെയ്യുന്നെന്നാണ് ഉള്ള റൂൾ ഉള്ളത്. പക്ഷേ ഇനി ഒരു കോമ്പറ്റീഷൻ, നാഷണൽ കോമ്പറ്റീഷൻ കൂടി വരാനുണ്ട് ജൂലൈയിൽ. അപ്പൊ ആ പെർഫോമൻസും കൂടി നോക്കിയിട്ടാണ് എൻട്രി തീരുമാനിക്കുകയുള്ളൂ.
ഓക്കെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഒരു കാരണമായിരുന്നു, അല്ലെങ്കിൽ സമയത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു? കാരണം ഇപ്രാവശ്യവും സീസണിലെ ഏറ്റവും മികച്ച സമയമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊരു കാരണമാകുമോ, അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും?
കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കൊണ്ടുപോയത് കാരണം ടൈം ഒരു കാര്യം ടൈമും ആണ്. പിന്നെ അത് ആ എൽടിഎഫ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് മോശമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടാതിരുന്നത്. ഈ വർഷം അതിനെല്ലാം മറികടന്ന് എൻട്രി കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ചെയ്ത് നല്ല ടൈമിംഗ് ചെയ്ത് ക്വാളിഫൈ ചെയ്യണമെന്നാണ് ആഗ്രഹം.
അതിനാണ് ലക്ഷ്യമിടുന്നത് എന്തായാലും. ഈ ഒരു ഏഷ്യൻ മീറ്റിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ വിജയത്തിനൊപ്പം മറ്റൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാർത്ത, പലരും ശ്രദ്ധിച്ച ഒരു കാര്യം, തമിഴ്നാടുവിൽ നിന്നുള്ള തവിട് അടക്കം ഉപയോഗിച്ചാണ് ഗോമതി മാരിമുത്തുവിൻ്റെ പിതാവ് ഭക്ഷണം കഴിച്ചൊക്കെയാണ് അവർ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയതും അവരെ മുന്നോട്ടൊക്കെ ഇത്രയും നിലയിലേക്ക് എത്തിക്കാൻ, സ്വർണം നേടുന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇപ്പോൾ പി യു ചിത്രയുടെ കാര്യം എടുത്താലും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താണ് ഇന്ത്യക്ക് വേണ്ടി സ്വർണങ്ങൾ നേടിയിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷം ഇന്ത്യൻ അത്ലറ്റിക്സിലെ താരങ്ങൾക്കിടയിൽ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ഈ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, അതേക്കുറിച്ചുള്ള ഒന്ന് പങ്കുവെക്കാൻ കഴിയുമോ?
നമ്മൾ എന്ന് പറഞ്ഞ ഈ കേസിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, എന്താണ് ചോദിക്കുന്നു, അങ്ങനെയുള്ളു. നമ്മൾ കൂടുതലായി ഡീപ്പ് ആയിട്ടുള്ള റിലേഷൻ ഒന്നും നമുക്കില്ല. ഇപ്പൊ ഈ ഒരു അവർ ഈവന്റ് കഴിഞ്ഞ് ആ ന്യൂസിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് അറിയുന്നത്. ഇപ്പൊ എന്റെ കാര്യമായാലും ഞാനൊരു മെഡൽ വരുമ്പോഴേ, ഇപ്പൊ മെഡൽ വന്നില്ലെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ എടുക്കാനും പത്രക്കാരി ഫോട്ടോ എടുക്കാനും ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മ ഒരു വിജയത്തിലേക്ക് വരുമ്പോഴാണ് അവരെ നമ്മൾ അറിയുന്നത്. അതിലൂടെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വിജയം നേടണമെങ്കിൽ ബുദ്ധിമുട്ട് ഇപ്പോ ചെയ്ത ഉടനെ കിട്ടില്ല. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ 10-11 വർഷമായി സ്പോർട്സ് തുടങ്ങിയിട്ട്. ചെറുപ്പത്തിലെല്ലാം നമ്മ സ്കൂൾസ് കാലങ്ങളിലെല്ലാം നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് നമ്മ കൂടുതൽ എന്നെ അറിയപ്പെടുന്നു കേരള ജനങ്ങൾ. അപ്പൊ എന്റെ ഒരുവിധം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഗോമതി എന്ന് പറയുന്നത് അജിച്ച് ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ മെഡൽ വരുന്ന തോന്നുന്നു. അതും 800 ഭയങ്കര നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് നിമിഷം വരെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ ചേച്ചി നല്ല ഓട്ടമാണ് ഓടിയത്. അതിലൂടെ ആ ചേച്ചി നല്ല അറിയപ്പെടുന്നത്. പിന്നെ ആദ്യത്തെ ഇന്റർനാഷണൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ മെഡലാണ്. അതുകൊണ്ടാണ് ഇത്രയും
വാർത്തയിലൊക്കെ ഇത്ര ശ്രദ്ധ വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിൻ്റെ അകത്ത് വളരെയധികം സാധാരണഗതിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ മറികടന്നാണ് ഇത്തരം വിജയങ്ങളിലേക്ക് പലരും പോകുന്നത് എന്നാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. പി യു ചിത്രയും ലക്ഷ്യമിടുന്നത് ഒളിമ്പിക്സിൽ സ്വർണം നേടണം എന്നുള്ള ആഗ്രഹം പലയിടത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോമതി മാരിമുത്തുവും ഇക്കാര്യം തന്നെ പറയുന്നുണ്ട്, അവസരം സാഹചര്യങ്ങൾ ലഭിച്ചാൽ അത് നേടാനാകുമെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് സ്വർണം കഴിവിലൂടെ നേടാനുള്ള ആ ഒരു ആവേശമാണോ കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനുള്ളൊരു ഒരു അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമാണ്, ഏതാണ് കൂടുതലൊരു ഉണർവ് നൽകി ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത്?
നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ എന്റെ കാര്യം പറയാം, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയാം. ഞാൻ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും സ്പോർട്സിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അതുവരെ നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത്, അതുവരെ നമുക്ക് മെഡൽ നേടണം ആ ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വാങ്ങണം, മെഡൽ നേടണം, ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു മാനസിക ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ ശേഷം നമ്മളൊരു ഏജിലേക്ക് എത്തുമ്പോൾ, ഡിഗ്രി പഠിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോഴാണ് നമുക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരു ജോലി, ഇപ്പൊ എന്റെ കാര്യം വേണമെങ്കിൽ ഒരു ഇതിന് പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഒരു ജോലി, ജോലിക്ക് വേണ്ടി ഞാനിങ്ങനെ സീനിയർ മീറ്റുകൾ, ഫസ്റ്റ് ജൂനിയർ മീറ്റുകൾ ചെയ്തോളൂ, ജോലിക്ക് വേണ്ടി ഞാൻ സീനിയർ മീറ്റുകൾ ചെയ്യാൻ തുടങ്ങി. സീനിയർ മീറ്റുകൾ ചെയ്ത് ജോലി കയറി. ഇനിയിപ്പോ ജോലി കയറിപ്പോ ഞാൻ ഒരു ഇതിലാണ്, ഒരു ഞാൻ ചെയ്യുന്നത് ഇപ്പോ ജോലിയിലെ ഒരു ആ പോസ്റ്റിൽ നിന്ന് അടുത്ത് നമ്മൾ ആലോചിക്കുന്ന പ്രൊമോഷൻ കിട്ടണമെന്നാണ്. ഇപ്പൊ സ്പോർട്സിലൂടെ, എനിക്ക് സ്പോർട്സിലൂടെ കയറി, എനിക്ക് സ്പോർട്സിലൂടെ പ്രൊമോഷൻ നേടണമെന്നാണ്. അപ്പൊ സ്പോർട്സിലൂടെ ആ പ്രൊമോഷൻ നേടണമെങ്കിൽ ഇന്ന കോമ്പറ്റീഷൻ മെഡൽ വരണം, ഇന്ന പെർഫോമൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് മാക്സിമം നമ്മള് എന്റെ കാര്യം തന്നെ ജോലി ജീവിതം എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒന്നുമില്ല, പക്ഷെ ഇപ്പോ വിചാരിക്കുന്നത് നല്ല ജോലി കിട്ടി, പിന്നെ ജോലിയിൽ നല്ല കോമ്പറ്റീഷൻ ചെയ്ത് അതിലൊരു പ്രൊമോഷൻ നല്ല നമ്മൾ നിർത്തുമ്പോൾ, സ്പോർട്സ് നിർത്തുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു പോസ്റ്റിൽ എത്തി നിർത്തണമെന്നാണ്. അത് കിട്ടിയവർക്ക് എന്താണ് അടുത്ത വലിയ മീറ്റുകൾ ചെയ്ത് നിർത്തണമെന്നായിരിക്കും ആഗ്രഹം. അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തർ രീതിയിലുള്ള കാഴ്ചപ്പാടാണ്.
ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ പി യു ചിത്രകാര്യം പറയുന്നത് ആദ്യകാലങ്ങളിൽ, ചെറുപ്പകാലങ്ങളിൽ ഇത് സ്വർണ്ണ മെഡൽ നേടുന്നതിനുള്ളൊരു ആവേശത്തിൻ്റെ ഒരു താല്പര്യത്തിൻ്റെയും തുടങ്ങിയതിൽ നിന്ന് ഇപ്പോൾ ഒരു ജീവിതത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ജോലിയൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള ലക്ഷ്യമെന്നോണമാണ് ഇപ്പോൾ മുന്നേറുന്നത് എന്നാണ്. ഒളിമ്പിക്സിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരുങ്ങുന്നുണ്ടോ? അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? അങ്ങനെ ഒരു പ്രതീക്ഷ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും എത്രമാത്രം?
ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒളിമ്പിക്സിന്റെ ടൈമിന്റെ അടുത്തെത്താൻ ഇനി എനിക്ക് വളരെ കഷ്ടപ്പെടണം. കാരണം ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് 4:11 മിനിറ്റാണ് എന്റെ ബെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ മുമ്പ് കഴിഞ്ഞ വർഷം വരെ ഒളിമ്പിക്സിന്റെ ക്വാളിഫൈ ടൈം 4:06 ഈ വർഷം അത് 4:04 അപ്പൊ എനിക്ക് ആ ഒളിമ്പിക്സ് 4:04 ഓർണ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ മാക്സിമം ഇനി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഒരു നമുക്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്ന ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ നാഷണൽ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ ഈ ടൈമിങ് എത്തുക എന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എത്താൻ സാധ്യത കുറവാണ്. അത് നമുക്ക് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ കൂടുതൽ ചെയ്യാൻ കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ടൈമിലേക്ക് എത്താൻ പറ്റുക. അത് എത്താൻ പറ്റുമോ എന്നറിയില്ല, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും.
നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഇപ്പോൾ ചിത്രയുടെ കാര്യമെടുത്താലും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഗോമതി മാരിമുത്തുവിൻ്റെ ഇപ്പോൾ കഥയിലും എല്ലാം വളരെയേറെ പ്രയത്നം ആവശ്യമായിട്ട് വരുന്നു, ഒട്ടേറെ ബുദ്ധിമുട്ടേറെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്താണിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ നേതാക്കന്മാരോട് ആവശ്യപ്പെടാനുള്ളത്? പ്രത്യേകമായിട്ട് എന്ത് മാറ്റം ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്?
നമുക്ക് കൂടുതൽ ഇപ്പൊ തന്നെ അറിയാൻ കഴിയും. കാരണം സ്കൂൾ മീറ്റുകളിലൊക്കെ കാണാൻ നമുക്ക് ഒരുപാട് അത്ലറ്റുകൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ട് അടുത്ത കുറച്ച് കഴിയുമ്പോ ഇല്ലാതായി പോകുന്നത്. അപ്പോ ഈ സ്റ്റാർട്ടിങ് മുതലേ അറിയുന്ന കുട്ടികളെ കുറച്ചുകൂടി നല്ല രീതിയിൽ സഹായിച്ച് അവർക്ക് വേണ്ട ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ആ കണ്ടിന്യൂസ് ആയിട്ട് ആ പെർഫോമൻസ് താഴോട്ട് പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോമൻസ് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അവർക്ക് എന്താ വേണ്ടത് ചോദിച്ച് അതിനു വേണ്ടി സഹായിക്കുക. പിന്നെ കേരളത്തിലെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഇന്റർനാഷണൽ നാഷണൽ താരങ്ങൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അത് വൈകിക്കാതെ ഉടനെ തന്നെ കൊടുത്താൽ ഇപ്പൊ ഈ വർഷം മീറ്റ് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു രണ്ട് വർഷത്തിനുള്ളിൽ അവർക്ക് ആ ജോലി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ഉപകാരപ്രദമായി. എത്രയോ പേര് ആ ജോലി പ്രതീക്ഷിച്ച് അതിന്റെ ജീവിതം തന്നെ ഒരു ജോലിയും കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോ എന്താണ് ആ പറഞ്ഞ അതൊരു നിയമമാണ്. ഇന്റർനാഷണൽ നാഷണൽ മെഡലിൽ വന്നവർക്ക് ജോലി ഓരോ വർഷത്തെ വേക്കൻ്റ് ഇത്ര വേക്കൻസിൽ ജോലി ഉണ്ടെന്ന് അതൊരു ഉള്ള നിയമമാണ്. അപ്പൊ അത് ഉടനെ വൈകാതെ തന്നെ കൊടുത്താൽ അത് കുറെ പേരുടെ ജീവിതം തന്നെ മെച്ചപ്പെടും. പിന്നെ സ്പോർട്സിന് വേണ്ടി എന്തെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന അതെല്ലാം ചെയ്ത നമ്മുടെ വളർന്നു വരുന്ന താരങ്ങൾക്ക് അതൊരു സഹായമായിരിക്കും. അവര് തുടർച്ചയായി സ്പോർട്സ് ചെയ്ത് അവര് വിചാരിച്ച രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യാനും സഹായിക്കും.
എന്തായാലും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി ഓസ്ട്രേലിയയിലെ മലയാളികളുടെ പേരിൽ നേരുന്നു. പി യു ചിത്ര, വളരെയധികം നന്ദി എസ് ബി എസ് മലയാളത്തോട് ഇത്രയും നേരം സംസാരിച്ചതിന്.
താങ്ക് യു. SBS.com.au